സ്ത്രീകളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കിയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞയോടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തുകളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന്റെ ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതിയുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാനിച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, ഞെട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചോഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളിച്ചെയ്യും. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടുതീർക്കുന്നവനെന്നും കൂടിയിരിപ്പാന്റെ കോണം, പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കി നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അള്ളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല. ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകുകയും ഇല്ല. അവരുടെ പ്രവൃത്തികൾ നീതിയേട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവനൊരിത്തിനും സമാധാനം അറിയുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോടകന്ന് ദൂരമായിരിക്കുന്നു. നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു. കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു. പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നുവെങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു. സത്യം വീതിയിലിടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായിക നിമിത്തം അവനെ അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായികയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജൻ തന്നെ അവന് രക്ഷ വരുത്തി. അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു. രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു. തീഷ്ണത ഒരു മേലങ്കി പോലെ പതിച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപുവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടി നിന്നത് യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായൊരു നദി പോലെ അവൻ വരും. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടു തിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അള്ളപ്പാട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അവൻ കടന്നു പോകുമ്പോൾ ചെറുവയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബീവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം മാർപ്പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിനെ യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചുവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടേ അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹവും കുളത്തിൽ കഴുകുവാന്ന് അവനോട് പറഞ്ഞു. ശീലോഹവും എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന ഭിക്ഷ അയച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി, ശീലോഹോം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബ്ബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേറു തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായികൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനില്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവനെ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല, അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാനിച്ഛിക്കുന്നത് എന്ത്, നിങ്ങൾക്കോ എന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്നേന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നേന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടറാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. പാറിക്കുമോ സങ്കീർത്തനം. യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്നു, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു, അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ? നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു, ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചോളും, സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയമിടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാന്നു പാറിക്കുമോ. ഹലോ അച്ഛാ, ബാക്കി വായിക്കട്ടോ.
ഹലോ, രാജേഷ് അച്ഛൻ ലൈനിലുണ്ടോ?
ഹലോ ഹലോ,
അച്ഛൻ ലൈൻ
കേക്കാം? അച്ഛാ
കേക്കാം.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആലുവതലേക്ക് തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തേഴ്സ് മദ്രാസരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും അനുഗ്രഹീതമായ ശുശ്രൂഷയില് പങ്കുചേരുവാൻ തക്ക ഓണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കൊടുക്കുകയും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, ഇനി മാമനച്ചൻ, വി ശി വർഗീസച്ചൻ, ഐസക് പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, പ്രത്യേക പന്നിയ തമ്പാൻ വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ആചാര്യരായ വൈദിക ശ്രേഷ്ഠയും അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടുകൂടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവമേ ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയും സ്വാഗതാശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട ശാന്തമ മാത്യു ഡാലസിൽ നിന്ന് ആലപിക്കുന്നതാണ്. കേൾക്കാവോ? നമ്പർ ഇറക്കുമാരിക്കട്ടെ. ഓക്കെ, സർവാമ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഇല്ല.
ഓക്കെ, ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഐസക് അച്ഛാ, ശാന്തമാമ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് പരിചയമുള്ള ഒരു ഗീതം. ഹലോ, കേക്കാം?
ഇല്ല, എനിക്ക് കേക്കാൻ വയ്യ. ആ, എനിക്ക് കേക്കാം, അച്ഛന് കേക്കാമോ?
ഇപ്പൊ കേക്കാം.
പാടിക്കോളും. കുരിശും പോകുന്ന കാഴ്ച കാണീൻ, അവനീശുതൻ മഹിമോനദന, അവനീശ്വരൻ അവനീതമേതമ നമുഴന്നതു കാണീൻ, പാപികളായി കുരിശും നിജ തോളിലിടു, തൊരുവൻകിരിമേൽ കരേറി പോകുന്ന
ഹലോ വിശ്വവർഗീസച്ചനം തമ്പാനച്ചൻ ആരെങ്കിലും കൗമാരിയിലേക്കാണ്.
ബാലകുമാർ പാപമൊത്തണ്ണം പരിശുദ്ധമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മയത്തിന്റെ കരുണയും മനോടും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്റെ സ്ഥലങ്ങളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്രഷ്ടാവെ നിനക്ക് സ്തുതി, പാപകളാദന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവെ നിനക്ക് സ്തുതി. ബാലകുമാർ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം ഭസ്മമാക്കണമേ, രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പൻ ഞങ്ങൾക്ക് ഇന്നും തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളെ വിഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം വന്നേക്കുന്നതിനെ കൊള്ളാകുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിസ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശ്വസനീയമത്വമേ തമ്പുരാന്റെ അമ്മ, പാവുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവം നമ്മളാണ്ട പേഴ്ചുകൊള്ളേ. ആ മീൻ പാറയ്ക്കുമോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന മെസ്സിയായ നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തേണമേ. എന്റെ സൃഷ്ടാവാകുന്ന മെസ്സിയ തമ്പുരാനെ വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുവൻപാകുന്ന പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആനന്ദമില്ലാത്ത കരുണകളാൽ എന്നെ സഹായിക്കണമേ. എന്റെ സത്യശരണവും ബലവുമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശുദം അശ്വിയ തമ്പുരാനെയും നിനക്ക് തിരുവിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മാവിനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ടില്ലായ്മയിൽ നിന്നും ഞാൻ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായി എന്റെ മേലെ തിരുവിഷ്ടമുണ്ടായി. എന്റെ ജീവിതകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനായി നിവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തണമേ. സഹായിക്കാനുമേ. ഉത്തമനും ദയാനുമായ കർത്താവേ, എന്റെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ എന്നെ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ എന്നെ ഒഴിവാക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്നെ നേരെ കോപിപ്പിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവ്, ഇതിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണമായ നിന്നിൽ ഒന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും പാപിയുമായ എന്റെ ചരണമായ മെസ്സിയാദംബരാനെ, നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോടുകൂടി ആയിരിക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം അവതീകരിക്കപ്പെടുമാറാകട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളിൽ കൂടി ഞാനും നിങ്ങളും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പ്, അതിന്റെ പാതി പിന്നിട്ട് അതിന്റെ അവസാന ഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ആത്മീയ തീർത്ഥയാത്ര നാം അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നോമ്പും സഭയുടെ കാനോലിക വിശ്വാസങ്ങളിലെ താല്പര്യവും അതിൽ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ പുണ്യ ദിവസങ്ങളായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ചിന്തകളെയും ജീവിത ശൈലികളെയും ഒക്കെ ദൈവഹിതപ്രകാരം ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ദൈവ സന്നിധിയിൽ ദൈവിക നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നമ്മൾ നന്മയുടെ തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉയരങ്ങളിൽ നിന്ന് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമ്മുടെ. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഏതൊക്കെ വ്യാപൃതിയിലേർപ്പെട്ടാലും ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ സമയങ്ങളെ ചിലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അത് കണക്കടപ്പെട്ട നിമിഷങ്ങളാണെന്നുള്ളത് നിരന്തരം നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പറയുകയും ഓർക്കുകയും ചെയ്യാറുണ്ട്. ആ ഒരു അനുഗ്രഹം എന്നും ഒന്നേക്കും നമ്മൾ നിലനിൽക്കട്ടെ. ഞാൻ അർപ്പിക്കുന്ന ഈ നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ശ്രദ്ധേയമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വളരെ ഗൗരവത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളിൽ പലപ്പോഴും ലോകത്തിന്റെ താല്പര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെ പെട്ടു ജീവിക്കുന്ന നമുക്ക് ഒന്ന് വഴി മാറി ചിന്തിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും അല്ലെങ്കിൽ തലമുറകളെ പോലും ഒന്ന് തേച്ചു മിനുക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ നിമിഷമാണ് നോമ്പിന്റെ ദിവസങ്ങൾ എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ദിനങ്ങളെയൊക്കെ നമുക്ക് ആത്മീയമായി രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ എല്ലാ കൃപകളും നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ വരുന്ന ഞായറാഴ്ച സഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഒരു ദിവസമായിട്ട് നമ്മളെ കാണുകയാണ്. എല്ലാ വർഷവും 36 ഞായറാഴ്ച പോശാനയ്ക്ക് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന സഭാദിനമായിട്ട് കാതലിക്കേറ്റ ദിനമായിട്ട് ഒരുപാട് വൈഷമ്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു സഭയാണ് നമ്മുടേത്. എങ്കിലും ആ വൈഷമ്യങ്ങളെയൊക്കെ അതിജീവിച്ച് നന്മയിൽ മുന്നേറുവാൻ ദൈവം ഈ സഭയെ ശക്തീകരിക്കുന്നു. എനിക്ക് വളരെ അഭിമാനത്തോട് പറയാനായിട്ട് കഴിയും, പലതരത്തിലുള്ള ബാഹ്യ ശക്തികൾ ഇതിനകത്ത് ഈ സഭയെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ സഭ അതിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അവിടെ എവിടെയെങ്കിലും കുറച്ച് കുറവുകളുണ്ട്, അത് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ തനതായ വിശുദ്ധിയും നന്മയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള ശക്തമായ പഠിപ്പിക്കലുകളും പരിശീലനങ്ങളും നൽകുന്ന ഒരു സഭയാണ് നമ്മുടെ എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ സഭയിൽ അംഗമാകാനും ഈ സഭയുടെ നന്മകളെ ഉൾക്കൊള്ളുവാനും ദൈവം തന്നത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ഈ സഭയെ സ്നേഹിക്കുകയും ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ആവശ്യമായിരിക്കുന്ന കൃപകൾക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ 5 അടുത്ത ചൊവ്വാഴ്ച മലങ്കര സഭയെ സംബന്ധിച്ചോളം ഒരു വലിയ പുണ്യ പുരുഷന്റെ ഓർമ്മയെ നമ്മൾ കൊണ്ടാടുകയാണ്. പാമ്പാടിയിൽ കബറടങ്ങിയിരിക്കുന്ന കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുവേനി, അതിന്റെ 57 ഓർമ്മയാണ്. ഒരു സാധാരണക്കാരിൽ സാധാരണ മനുഷ്യനായി ജനിച്ച് ലോക വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരിയായി ഉയരങ്ങളിലെ വിദ്യാഭ്യാസം കണ്ടെത്തി ഇന്ന് നഭോമണ്ഡലങ്ങളിൽ പ്രശോഭിക്കുന്ന അനേക ഹൃദയങ്ങളിൽ അതിന്റെ ചൈതന്യം കണ്ടെത്തിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് പരിശുദ്ധ പാമ്പാടുത്തിരിപ്പേരി. ഒരുപക്ഷെ സഭ ഔദ്യോഗികമായിട്ട് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും ആര് ഈ പിതാവിനെ ഈ പിതാവിന്റെ നാമം ഒന്ന് തൊട്ടറിഞ്ഞോ അവരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം വിശുദ്ധനായി വാഴുന്നു, അനേകർക്ക് മധ്യസ്ഥനായി ആശ്രയമായി. പാമ്പാടി എന്ന് പറയുന്ന ഒരു കാട്ടുപ്രദേശം ഇന്ന് പരിമളം പടർത്തുന്ന ഒരു പ്രദേശമാക്കി മാറ്റുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും അറിയാം. ഇതുപോലുള്ള പിതാക്കന്മാര് ഈ സഭയ്ക്ക് തന്നത് ദൈവം ഈ സഭയോട് ചെയ്ത ഒരു വലിയ ഔദാര്യമായിട്ട് കാണുകയാണ്. ഈ പിതാക്കന്മാരുടെ ഓർമ്മ ഈ സഭയ്ക്കെന്നും കാവലായിരിക്കട്ടെ. അവരുടെ വിശുദ്ധി വിശുദ്ധമായ ജീവിതത്തെ പിന്തുടരുവാൻ തക്കവണ്ണം സഭാമക്കളായ നമുക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട തമ്പാൻ വർഗീസച്ചനാണ്. ഡാലസ് സെന്റ് മേരീസ് പള്ളിയുടെ സിഒ ആയി പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇതിന്റെ നന്മ കാണുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ വൈദികനാണ്. ഞാൻ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അച്ഛനെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അച്ഛന്റെ നല്ല മനസ്സ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തമാണ്. അതുപോലെ തന്നെ നിരന്തരം ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന വളരെ ശാന്തമായ പ്രാർത്ഥന, ധ്യാനാത്മകമായ പ്രാർത്ഥന എപ്പോഴും നമുക്ക് അച്ഛൻ നമുക്ക് സമർപ്പിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് വ്യക്തിപരമായ സന്തോഷമുണ്ട്. കാരണം ഞാൻ മിക്കവാറും ഡാലസിൽ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ പ്രാർത്ഥനാ അന്തരീക്ഷമാണ് അച്ഛനോടൊപ്പം താമസിക്കുമ്പോൾ എനിക്ക് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഡാലസിലെ എൻ്റെ ഒരു വീടാണ് അച്ഛൻ്റെ വീട്. വീടിന്റെ താക്കോല് പോലും എൻ്റെ കയ്യിലുണ്ട്. അത്രമാത്രം ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു കൊച്ചനിനെ പോലെ എന്നെ എപ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വൈദികനാണ് വന്യ തമ്പാൻ വർഗീസച്ചൻ. നിങ്ങളുടെ എല്ലാവരുടെ പേരില് വന്യ തമ്പാനച്ചനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശച്ചന് ആലപിക്കും. അതിനുശേഷം വന്യ തമ്പാൻ വർഗീസച്ചൻ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 432-ാമത്തെ ഗീതം 432. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലോ. കരയരുതേ ഇനിയൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനിയൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായക ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായക ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലോ. കരയരുതേ ഇനിയൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ.
കരേരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്നെ ലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിന്നെ ലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലോ കരേരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ കരേരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ
തിരുവചന ധ്യാനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ തക്കവണ്ണം സമ്പാൻ മൃഗസച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യും.
താങ്ക് യു രാജേഷ് അച്ഛൻ. എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ആശംസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഏറ്റവും ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. ഏറ്റവും മഞ്ഞനായ എന്റെ സഹോദരത്തിൽ ഞാൻ സ്നേഹിക്കുന്ന രാജേഷത്തിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ പ്രാർത്ഥനാ സംഗമത്തിൽ താല്പര്യത്തോടെ നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരുടെയും സാന്നിധ്യം സന്തോഷത്തോടെ കാണുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനമ്പുരാൻ അനവധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായി നിരന്തരം ഇടതടവില്ലാതെ ഈ പ്രാർത്ഥനാ സംഗമം നിലനിൽക്കുന്നു, തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത് ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഒരു ദൃഷ്ടാന്തമാണ്. അനേകർ ഇതിലൂടെ അനുഗ്രഹങ്ങളും ദൈവിക നൽവരങ്ങളും പ്രാപിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മറ്റൊന്നും തന്നെ ആവശ്യമില്ല. ഇത് വീണ്ടും വീണ്ടും പുഷ്ടി പ്രാപിച്ച് കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിച്ച് അനേകർക്ക് ആത്മീക ജീവിതത്തിൽ വഴികാട്ടിയായി, കൈത്താങ്ങായി, സമാധാനമായി, ആശ്വാസമായി നിലനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആത്മീകമായ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനും നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഭദ്രാസനത്തെ മുൻപ് നയിച്ചിട്ടുള്ള അഭിവന്ദ്യ തിരുമേനിയും ഇപ്പോൾ നമ്മെ നയിക്കുന്ന അഭിവന്ദ്യനായ അപ്രം തിരുമേനിയും ഇതിന് നൽകുന്ന പ്രോത്സാഹനവും കൈത്താങ്ങലും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ കാലഘട്ടം നമ്മൾ കടന്നു പോകുന്ന ഈ ദിനങ്ങൾ പ്രാർത്ഥനയുടെയും മനനത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും വലിയ ദിനങ്ങളാണല്ലോ. പരിശുദ്ധ വലിയ നോമ്പ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സഭാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പകരം വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മീയ നിർവൃതിയുടെ ദിനങ്ങളാണ്. ഓരോ വ്യക്തിയും വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുകയും മറ്റു പല സമയങ്ങളിലും നമുക്ക് ലഭിക്കാതെ പോകുന്ന ആത്മീകമായ നൽവരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കർത്താവിന്റെ ജീവിതാന്ത്യത്തിൽ താൻ കടന്നുപോകുന്ന വഴിത്താരയിലൂടെ ഒന്ന് കടന്നു പോകുവാനായിട്ട് ഉള്ള ഒരു പരിശ്രമമായിട്ട് ഈ ദിനങ്ങളെ നമ്മൾ കാണാറുണ്ട്. കർത്താവിന്റെ കാൽവറിയിലേക്കുള്ള യാത്രയിൽ അവനെ അനുഗമിക്കുന്ന ആ ചെറിയ സമൂഹത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ, കർത്താവിന്റെ കാൽവറിയിൽ തന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഏതാനും ചിലരിൽ ഒരാളായി മാറുവാൻ, കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി തീർന്ന വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരംഗമായി തീരുവാൻ, അതിന്റെ ഭാഗഭാക്കായി തീരുവാൻ എന്നൊക്കെ വണ്ണം നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് അല്പം പ്രായമുള്ള ആളുകൾ, പഴയകാലത്തുള്ള നോമ്പനുഷ്ഠാനവും ഈ ആധുനിക കാലഘട്ടത്തിലുള്ള നോമ്പനുഷ്ഠാനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, എവിടെയൊക്കെയോ ഒരുപാട് വ്യത്യാസങ്ങളും വീഴ്ചകളും അല്ലെങ്കിൽ കുറവുകളും ഒക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അന്നുണ്ടായിരുന്ന അത്രമാത്രം തീവ്രത ഇന്ന് പ്രാർത്ഥനയ്ക്കും നോമ്പിനും ഉണ്ടോ എന്നുള്ളത് സംശയമുള്ള ഒരു കാര്യമാണ്. എങ്കിലും തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതിന്റെ അനുഷ്ഠാനങ്ങളിലും അതിന്റെ അനുഭവങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിന്റെ തീവ്രതയും അതിൻ്റെതായിട്ടുള്ള ആത്മീയ നൽവരങ്ങളും എന്നും യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇനിയും നമ്മൾ ശേഷിക്കുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചല്ലോ. 36-ാം ഞായറാഴ്ചയും 40-ാം വെള്ളിയാഴ്ചയും ലാസറിന്റെ ശനിയാഴ്ചയും ഓശാന പെരുന്നാളും പെസഹ പെരുന്നാളും ദുഃഖവെള്ളിയും ദുഃഖശനിയും അതുപോലെ തന്നെ കർത്താവിന്റെ മഹത്വപൂർണമായ ഉയർപ്പും ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിന്റെ ആത്മീക തലങ്ങളിൽ ഔന്നത്യങ്ങളിലേക്ക് ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് കയറിപ്പോകുന്ന ഒരു ദിവസങ്ങളാണ്. ഇന്ന് അല്പമായിട്ട് ചിന്തിപ്പാൻ ദൈവകരുണയിൽ ചണപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ ഞാൻ വയ്ക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധന ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്റ്റൻ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെ ഉള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 22:39-46. അതിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ആരെങ്കിലും വായിക്കുകയാണോ അതോ ഇല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ചോദിക്കാൻ. ഓക്കെ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേർ ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്റെ അല്പം നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയാണ്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു. ഞാൻ അതിനെ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആത്മീക അനുഭവങ്ങളുടെ ഉത്തുംഗ ശൃംഖലയിലേക്ക് നമ്മൾ കടക്കുന്ന ദിനങ്ങളാണുണ്ട്. കർത്താവ് പതിവ് പോലെ ഉലുമലയിലേക്ക് പുറപ്പെട്ടു പോയി അവിടെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചിലവഴിക്കുന്നു. ശിഷ്യന്മാരോട് പ്രാർത്ഥിപ്പാൻ പറയുന്നു. താൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി തനിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പിതാവിനോട് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് സമർപ്പിക്കുന്നു. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനാകുന്നു. അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നോക്കണം എത്രമാത്രം ഹി പ്രേഡ് മോർ ഏർണസ്റ്റ്ലി ആൻഡ് ഹി സ്വെറ്റ് ബിക്കെയിം ലൈക്ക് എ ഗ്രേറ്റ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഫോളിംഗ് ഡൗൺ ടു ദ ഗ്രൗണ്ട്. എത്രമാത്രം പ്രാർത്ഥനയുടെ തീവ്രത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഈ വേദഭാഗം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കർത്താവിന്റെ ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു നിർദ്ദേശമാണ്, ഒരു കൽപ്പനയാണ്. എന്താണ്? പ്രാർത്ഥിപ്പീൻ. ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥിപ്പീൻ. എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? ഹി വെന്റ് ടു ദ മൗണ്ട് ഓഫ് ഒലിവ്സ്. ഒലിവ് മലയിലേക്ക് പോയിട്ട് അവിടെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുകയാണ്. യേശു തമ്പുരാന്റെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങളും ഒലിവ് മലയുമായി ബന്ധപ്പെട്ടിരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പ്രാർത്ഥനയുടെ ഒരു ഇടമായിരുന്നു എന്ന് കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിവ് പോലെ കർത്താവ് എപ്പോഴും പതിവ് പോലെ പ്രാർത്ഥിപ്പാനായിട്ട് പോയിട്ടുണ്ടെന്ന് പ്രാർത്ഥനയുടെ പതിവ് കർത്താവിനുണ്ടായെന്ന് മാത്രമല്ല ഈ ഒലിവ് മലയും പലപ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചിരുന്നതായിട്ടും അതിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഹരീശ്ചന്ദ്രൻ പതിവായി ഒലിവ് മലയിൽ പോയിരുന്നു, അത് പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുചന്ദ്രൻ ജെറുസലേമിൽ വരുമ്പോഴെല്ലാം അത് പതിവായിരുന്നു എന്ന് സാധിക്കും. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ. ഒന്നാമത് പകൽ അധ്വാനത്തിന് ശേഷമുള്ള വിശ്രമത്തിനും അതിലുപരി പിതാവുമായി സംസർഗം ചെയ്ത് പ്രാർത്ഥിക്കുവാനുമായിരുന്നു കർത്താവ് ഒലിവ് മലയിലേക്ക് പോയിരുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ഒലിവ് മല തിരഞ്ഞെടുത്തത്? ഒന്നാമത് അത് എരുസലേമിലെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമായിരുന്നു. മാത്രമല്ല അതിന്റെ മുഗൾ തരത്തിൽ വളരെ സമതലമായ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഒലിവ് മരങ്ങൾ കൊണ്ടും ഈന്തപ്പനകൾ കൊണ്ടും വിവിധമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഒലിവ് മല. നമുക്കറിയാം ഈ രണ്ട് വൃക്ഷങ്ങളും വിശുദ്ധിയുടെ പ്രതീകങ്ങളാണ്. വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം യേശുതമ്പുരാന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിടത്തോളം അതുമാത്രമല്ല നമ്മുടെ ഉദാശികളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒലിവും ഈന്തലും വളരെ പ്രധാനപ്പെട്ട രണ്ട് വൃക്ഷങ്ങളാണ്. യേശുവിന്റെ മഹത്വപൂർണമായ ഓശാന എഴുന്നള്ളത്തിൽ ഒലിവിന്റെയും ഈന്തപ്പനകളുടെയും ഇലകളും ശിഖരങ്ങളും ജനങ്ങൾ അവന്റെ എതിരേൽപ്പിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒലിവ് സൗഖ്യത്തിന്റെയും സന്തോഷത്തിന്റെയും പാപമോചനത്തിന്റെയും പ്രതീകം കൂടിയാണ്. നമുക്കറിയാം വിശുദ്ധ മാമോദീസായി ആ മാമോദീസ ഏൽക്കുന്ന കുഞ്ഞിന്റെ ആയാലും ഒരു സ്നാനാർത്ഥിയുടെ മേൽ സൈസ് അല്ലെങ്കിൽ ഒലിവോയിൽ പുരട്ടുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനയും നമ്മൾ കേൾക്കുന്നുണ്ട്. സന്തോഷതൈലത്താൽ ഉത്തരവിട്ടപ്പെടുന്നു. അപ്പോൾ അത് സന്തോഷത്തിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ രോഗികളുടെ തൈലാഭിഷേകത്തിൽ ആ രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൈലം സൈസാണ്. അവിടെ സൗഖ്യത്തോടൊപ്പം പാപമോചനവും രോഗിക്ക് ലഭിക്കുന്നതായിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. അപ്പോൾ ഇത് സൗഖ്യത്തിന്റെ ഇടമാണ്, പാപമോചനത്തിന്റെ ഇടമാണ്, സന്തോഷത്തിന്റെ ഇടമാണ്. അതുപോലെ തന്നെ ഉയർന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഒലിവ് മലയ്ക്ക് പ്രാധാന്യമാണ്. മറ്റൊന്ന് ഒരു മല എരിസലേമിന്റെ നേരെ കിഴക്ക്, അതായത് എരിസലേം എന്ന ഒരു ടെമ്പിൾ മൗണ്ട് ആണ്, ഒരു മലയാണ്. അതിന് കിഴക്ക് കാണുന്ന മറ്റൊരു മലയാണ് ഒലിവു മല. ആ ഒലിവു മലയിൽ നിന്നാൽ എരിസലേം ദേവാലയം വ്യക്തമായി കാണാം. അപ്പോൾ കർത്താവ് ഒലിവു മല തിരഞ്ഞെടുക്കുന്നതിന്റെ മറ്റൊരു കാരണം ഇതാണ്, എരിസലേമിന്റെ നേരെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക അനുഭവം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ എരിസലേമിന് നേരെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് മുഖം തിരിച്ച് എരിസലേമിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ അവർ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയൽ പ്രവചനം 6:10 അവിടെ വായിക്കുന്നുണ്ട്, ദാനിയൽ എരിസലേമിന്റെ നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചതായിട്ട്. അപ്പോൾ അതൊരു പതിവാണ്, പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണത്. അപ്പോൾ ഒലിവുമലയുടെ പടിഞ്ഞാറ് ചരിവിലാണ് ഈ ഗത്സമന എന്ന തോട്ടം. അതും ഒലിവുമലയുടെ ഒരു ഭാഗം തന്നെയാണ്. യേശു തമ്പുരാന്റെ സ്വർഗാരോഹണവും ഒലിവുമലയിൽ നിന്നുമായിരുന്നു എന്നും പ്രസ്താവ്യമാണ്. നമുക്കറിയാം അപ്പോൾ കർത്താവിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഒലിവുമലയിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒലിവുമലയുടെ സമീപ പ്രദേശങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ഒലിവുമലയുടെ പ്രാധാന്യം നമുക്ക് ഈ രീതിയിൽ അല്പമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു ഒരു സ്ഥലം, നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ ഹൃദയത്തിലായാലും ഒക്കെ ഒരു പ്രത്യേക ഇടം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. കർത്താവ് ശിഷ്യനോട് പറയുകയാണ്, that you may not enter into temptation. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിപ്പിൻ എന്തിനു വേണ്ടിയാണ്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. യേശു തമ്പുരാൻ തന്റെ ഇഹലോക ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് വരുന്ന അവസരമാണ്. ശിഷ്യന്മാരോടൊപ്പമുള്ള തന്റെ അവസാന രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. യേശുനാഥന്റെ അവസാന കൽപ്പനകളിൽ ഒന്നായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥിക്കുവാനുള്ള നിർദ്ദേശം? പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. തന്നോടൊപ്പം ഇരുത്തി പ്രാർത്ഥിപ്പിച്ചതായും ഏകാന്തമായി പ്രാർത്ഥിച്ചതായും ഒക്കെ നാം ധാരാളം വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം യേശു തമ്പുരാൻ തന്നെ തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പ്രാർത്ഥിപ്പാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ താൻ യേശു തമ്പുരാൻ അവരിൽ നിന്ന് വേർപിരിയുവാനായിട്ട് സമയമാകുമ്പോഴും കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരെ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം പല കാര്യങ്ങളും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കർത്താവിന്റെ മരണത്തിനും ഉയർത്തിനു ശേഷമുള്ളതാണ്. എന്നാൽ മരണത്തിന് മുൻപ് കർത്താവ് തന്നെ ശിഷ്യന്മാരെ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക. നമുക്കറിയാം പല പ്രായമായ പിതാക്കന്മാരൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ മക്കളോട് പറയാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. ചില അപ്പന്മാര് ചില വസ്തുവിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആത്മിക നിറവുള്ള പിതാക്കന്മാര് മക്കളോട് പറയുന്നത്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്, ദൈവത്തെ മറക്കരുത് എന്നുള്ള കാര്യങ്ങൾ. ഇതുപോലെ കർത്താവ് നമ്മളോട് ലോകത്തോട് മുഴുവനായിട്ടും പറയുകയാണ് പ്രാർത്ഥിപ്പീൻ. ഇവിടെ പറയുമ്പോൾ കർത്താവ് തന്നെ അനുഗമിക്കുന്ന ഓരോ വിശ്വാസിയോടും പറയുന്നതാണ് എന്താണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്താ കാര്യം? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. പരീക്ഷ നേരിടേണ്ടി വരുമെന്ന് കൂടി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 1 Petrus 5:8 ഇതിന് സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്ന പത്രോസ് ലീഹ നമുക്ക് ഒരു നല്ല വാണിംഗ് തരുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് കേട്ട പത്രോസ് അപ്പോസ്തോലൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മുടെ ചുറ്റും പ്രതിയോഗിയായ പിശാചുണ്ടെന്നും അവൻ അലറിക്കൊണ്ട് നമ്മെ വിഴുങ്ങുവാൻ നമ്മുടെ മുൻപിൽ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. കർത്തൃ പ്രാർത്ഥനയിൽ കർത്താവ് ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അംശമാണ് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിപ്പാനുള്ള ആവശ്യം. അപ്പോൾ കർത്താവ് പരീക്ഷയെ കണ്ടവനും അനുഭവിച്ചവനുമാണ്, അതിനെ അതിജീവിച്ചവനാണ് എന്നുള്ള നിലയിൽ നമ്മോടിത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ പച്ചയായ ഒരു ഒരു പുറമാണ് നമ്മൾ അവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരീക്ഷകൾ പലവിധമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് വിധത്തിലുള്ള പരീക്ഷയെക്കുറിച്ച് തിരുവചനം സൂചനകൾ തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 16 വാക്യം അതിപ്രകാരമാണ് പറയുന്നത്: The lust of the flesh, the lust of the eyes, and the pride of life. അത് ഒരു വേർഷനാണ്. മറ്റൊരു വേർഷൻ: The desires of the flesh, the desires of the eyes, and the pride in possessions. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം സൂചനകൾ തരുന്നുണ്ട്. മറ്റ് പരീക്ഷകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ പരീക്ഷകളെല്ലാം ഒരുപക്ഷെ ഇതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളിൽ സമ്മറൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു വഴി മറ്റൊന്നുമല്ല, പ്രാർത്ഥന മാത്രമാണ്. കർത്താവ് അങ്ങനെയാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്, അതിനെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്നത്. ആ വാക്യം ഇപ്രകാരമാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല, അല്ലെങ്കിൽ പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാ. അതുകൊണ്ടാണ് പറയുന്നത് അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നമ്മുടെ നോയമ്പിലെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥന എന്ന ആയുധം. ഇതൊരു ആയുധമാണ്, നമ്മെ തന്നെ ഡിഫെൻഡ് ചെയ്യുവാൻ മാത്രമല്ല, നമുക്ക് പോരാടുവാൻ, മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, എന്താ ദുഷ്ടശക്തികളെ നശിപ്പിക്കുവാൻ, ടു ഡിഫെൻഡ് ആൻഡ് ടു ഡിസ്ട്രോയ്, അതിനുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥന. അപ്പം അത് ഒരു ഒരു കവചമായി നമുക്ക് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആവശ്യമാണ്. അപ്പൊ ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ദേവാലയങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്, പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷമാണ്. എത്ര പേർ അത് പ്രയോജനപ്പെടുത്തുന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. 17 വാക്യം ഇതുപോലെയാണ്: ഒന്ന് പത്രോസ് യോഹന്നാന്റെ ഒന്നാം ലേഖനം 2 16 വാക്യം അപ്രകാരമാണ്, 17 വാക്യം ഇപ്രകാരമാണ്: ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്നുള്ളതിനെ ആശ്രയിക്കാതെ, കാരണം അത് ഒഴിഞ്ഞു പോകുന്നതാണ്, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു എന്ന് ശ്ലീഹ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടതെന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ്, എത്രമാത്രം വിലപ്പെട്ടതാണ്, എത്രമാത്രം ഉദാത്തമാണ്, മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് കുറച്ചുകൂടി ഇന്റൻസിറ്റി, കുറച്ചുകൂടി ആ ഫെർവെന്റ് ആയിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, കർത്താവ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുക മാത്രമല്ല, ആൻഡ് ഹി നെൽറ്റ് ഡൗൺ ആൻഡ് പ്രെയ്ഡ്. പറഞ്ഞിട്ടങ്ങ് പോവുകയല്ല, പിന്നെയോ താൻ അത് കാണിച്ചു തരികയാണ്. പ്രാർത്ഥിപ്പാൻ പറയുക മാത്രമല്ല, അടുത്ത നിമിഷം താൻ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്നതും അല്ലെങ്കിൽ ചെയ്തു കാണുന്നതുമായിട്ട് വളരെ അന്തരമുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തി കൂടി ആവശ്യമാണെന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കർത്താവ് അതിന് കാണിച്ചെന്ന മാതൃകയാണത്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കുന്നവര്, സുവിശേഷകര്, അല്ലെങ്കിൽ ലോക നേതാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം ഓരോരുത്തരും, വൈദ്യർ ഉൾപ്പെടെ പലരും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നവരാണ്, പ്രോമിസ്. പക്ഷേ അത് വെറും വാക്കുകൊണ്ട് മാത്രമുള്ള ഒരു അഭ്യാസമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അന്ന് ഇന്ന് പ്രവർത്തിച്ചു കാണിക്കുന്ന അനേകം ആളുകളെ നമുക്ക് മാതൃകയായിട്ട് കാണുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയും, മോനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കേ, അല്ലെ പള്ളിയിൽ പോ എന്ന് പറയുന്നതല്ലാതെ എത്ര പേര് പ്രാർത്ഥിച്ചു കാണിക്കുന്നുണ്ട്, എത്ര പേര് വേദപുസ്തകം വായിച്ചു കാണിക്കുന്നുണ്ട്, എത്ര പേര് നോമ്പ് നോക്കി കാണിക്കുന്നുണ്ട്. ദേവാലയത്തിൽ വന്നാൽ പോലും കുഞ്ഞുങ്ങളെ പള്ളിക്കകത്തേക്ക് കയറ്റി വെച്ചിട്ട് മറ്റ് ഇടങ്ങളിലേക്ക് ഉൾവലിയുന്ന, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന, ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മാതാപിതാക്കളെ കണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതും മാതൃകയാക്കുന്നതും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ കുഞ്ഞിന് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പുണ്ടാകുന്ന സമയമാകുമ്പോഴേക്കും അവൻ അകന്നു പോവുകയാണ്. ഒന്ന് ഡ്രൈവ് ചെയ്യുവാനായിട്ട് അവന് ഒരു ലൈസൻസ് കിട്ടി കഴിയുമ്പോഴേക്കും അവൻ സ്വയമായിട്ട് ചിന്തിക്കുവാനും സ്വയമായിട്ട് പോകുവാനും തുടങ്ങുമ്പോഴേക്കും അവൻ ദേവാലയത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു അനുഭവമാണ് കാണുവാനായിട്ട് കഴിയും. അപ്പൊ മാതൃക കാണിച്ചു കൊടുക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല. കർത്താവ് നമുക്ക് നമ്മളെ കാണിക്കുന്നത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കർത്താവ് എത്രമാത്രം സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ താൻ പ്രാർത്ഥന മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നിട്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് ഇപ്രകാരം ശിഷ്യന്മാരുടെ കൺമുമ്പിൽ തന്നെ മാതൃകയായി തങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന വിധത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഒരു കല്ലേർ ദൂരത്തിൽ, ഒരു കല്ലേർ ദൂരം. ആൻഡ് ഹി വാസ് വിത്ത്ഡ്രോൺ ഫ്രം ദം അബൌട്ട് എ സ്റ്റോൺസ് ത്രോ. ഒരു കല്ലേർ ദൂരത്തിലേക്ക് മാറിപ്പോയിട്ട് കർത്താവ്, ആൻഡ് ഹി knelt down and prayed. അപ്പോൾ കാണത്തക്കവണ്ണം കർത്താവ് അവരെ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പ്രാർത്ഥനയിൽ കർത്താവ് എത്രമാത്രം തീവ്രതയാണ് അവരെ അനുഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെയും നമുക്കറിയാം. കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നും എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നും അവിടെ അവന് ശക്തി ലഭിച്ചതായിട്ടൊക്കെയും കാണുന്നുണ്ട്. കർത്താവ് മടങ്ങി വരികയാണ്, പ്രാർത്ഥനയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ വീണ്ടും തന്നെ ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നാലാമതായി കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹി സെഡ് ടു ദം, വൈ ഡു യു സ്ലീപ്? റൈസ് ആൻഡ് പ്രേ ലെസ്റ്റ് യു എന്റർ ഇൻ ടു ടെംപ്റ്റേഷൻ. എന്താണ് ഉറങ്ങുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ആദ്യം കർത്താവ് പറഞ്ഞത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിട്ട് താൻ അല്പനേരത്തേക്കൊന്ന് മാറിയപ്പോഴേക്കും ശിഷ്യന്മാര് പ്രാർത്ഥനയുടെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോവുകയാണ്. കർത്താവ് അവരെ വീണ്ടും ഉണർത്തി ചോദിക്കുകയാണ്, എന്താണ് ഉറങ്ങുന്നത്? പരീക്ഷയിലാക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. യേശു കർത്താവ് വീണ്ടും ആവശ്യപ്പെടുന്നു, എന്താണ് ഇത്ര ഉറക്കം? നമ്മോട് ചോദിക്കുകയാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കണം, എന്താണ് ഇത്ര ഉറക്കം? എന്താണ് ഇത്ര ഉറക്കം? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. പരീക്ഷയെ പ്രാർത്ഥനയിലൂടെ അതിജീവിച്ച യേശുവാണ് ഒരു ക്രിസ്ത്യാനിയുടെ മാതൃക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രാർത്ഥന എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടം നമുക്ക് കർത്താവിനോടൊപ്പം അല്പസമയം ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇടവരിക്കാൻ, അല്പം ഒന്ന് കർത്താവിനോട് കൂടെ മുട്ടുകുത്തുവാൻ, ആ ഒലിവുമലയുടെ അനുഭവത്തിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ. കർത്താവ് പ്രാർത്ഥിച്ച അത്രമാത്രം ആ ഇന്റൻസിറ്റി അതിന് ഒരുപക്ഷെ ഒരു അത്രയും സീരിയസ്നെസ് ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും നാം നമ്മുടെ രക്തം വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് പുറത്തു വരാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയിൽ അല്പസമയം വന്ന് മറ്റ് ചിന്തകൾ കൂടാതെ, അശ്രദ്ധമായിരിക്കാതെ, ശ്രദ്ധയോടെ, പൂർണമായ സമർപ്പണത്തോടെ ഒന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ദിവസം ഒരു മിനിറ്റ് എങ്കിലും ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ പറയുകയാണ്, ദെൻ അൻ ഏഞ്ചൽ അപ്പിയേർഡ് ടു ഹിം ഫ്രം ഹെവൻ സ്ട്രെങ്തനിങ് ഹിം. ആ സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് ഇതാണ്, ഒരു ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും ഈ പ്രാർത്ഥന നമുക്കുണ്ടാവണം. ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഈ പ്രാർത്ഥന നമുക്കുണ്ടാണ്. ഒരു ഒരു മിനിറ്റ് മതി, നമ്മുടെ കാനോനിക പ്രാർത്ഥനകളൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു നിമിഷം ആത്മാർത്ഥമായി സമർപ്പണത്തോടെ പ്രാർത്ഥിപ്പാൻ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? Then an angel appeared to him. Then an angel will appear to you and me from heaven, strengthening you and me. നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതനെ കർത്താവ് അയക്കും. And being in agony, he prayed more earnestly. വ്യഥയോടുകൂടി പ്രാർത്ഥിച്ചു കർത്താവ്. Then his sweat became like great drops of blood. അതാണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ തീവ്രത. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് കാണിച്ചിരുന്ന മാതൃക അതാണ്. പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് ഇപ്രകാരം പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ടൊരു ദൂതനെ അയക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ കർത്താവ് ഒരു ദൂതനെ അയക്കും. നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കർത്താവ് ഒരു ദൂതനെ അയക്കും. നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിപ്പാൻ കർത്താവ് ഒരു ദൂതനെ അയക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതനെ അയക്കും. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ദിവസത്തെയും ജീവിത പ്രശ്നങ്ങൾ, അതിൽ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ തന്റെ ദൂതനെ അയക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയുക മാത്രമല്ല, പ്രാർത്ഥിപ്പാൻ നാം കാണിച്ചു കൊടുക്കുന്ന മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളായി, ആത്മീക നേതൃത്വം വഹിക്കുന്ന ആചാര്യന്മാരായി, സമൂഹത്തിന് നല്ല മാതൃകയായി തിരുവനന്തപുരം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈ ഡു യു സ്ലീപ്? വൈ ഡു യു സ്ലീപ്? റൈസ് ആൻഡ് പ്രേ ലെസ്റ്റ് യു എൻ്റർ ടെംപ്റ്റേഷൻ. എന്താണ് ഉറക്കം? ഇത്രമാത്രം ഉറക്കം എന്താണ്? ഇത്രമാത്രം ഉറക്കം? ഉറങ്ങിയാലും ഉറങ്ങിയാലും മതി വരാത്തത് എന്താണ്? എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം സമർപ്പണത്തോടെ ഇരിപ്പാൻ തക്കവണ്ണം ഇനിയുള്ള ദിവസങ്ങൾ, ഈ നോമ്പിന്റെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കിടയാകട്ടെന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ബലഹീനായ്മയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിൽ ബലഹീനായ്മയും ഓർക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട രാജേഷനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരോടുമുള്ള എന്റെ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ സ്വീകരിക്കും. താങ്ക് യു.
കർത്താവിൽ അനുഗ്രഹിക്കട്ടെ. വന്ദനായ സമ്പാൻ വർഗീസ്, വളരെ ശാന്തവും സ്വച്ഛവുമായ വാക്കിലൂടെ, ശബ്ദത്തിലൂടെ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷൻ 22-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നസറായനായ യേശു ഈ ലോകത്ത് കടന്നു വന്ന് തന്റെ വാക്കിലൂടെ എന്തൊക്കെ ഉപദേശിച്ചുവോ അതെല്ലാം തന്റെ പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്ത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ വിശകലനം ചെയ്തും പഠിപ്പിച്ചും ബോധ്യപ്പെടുത്തിയും നടത്തിയ ഒരു ദൃഷ്ടാന്തത്തെ വളരെ ഭംഗിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർത്തു. പ്രത്യേകിച്ച് നോമ്പുകാലം കടന്നു വരുമ്പോൾ അതിനെ മനസ്സോട് നോക്കുന്നവരെയും മനസ്സുകൂടാതെ നോക്കുന്നവരെയും, പ്രാർത്ഥനയെ മനസ്സോടെ വരിക്കുന്നവരെയും മനസ്സുകൂടാതെ വരിക്കുന്നവരെയും, അത് ജീവിതത്തിന്റെ ഭാഗമേ ആകേണ്ട ആവശ്യമില്ല എന്ന മനോഭാവക്കാരെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അതെല്ലാ ഗണത്തിലും പെടുന്നവരിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കൃത്യമായൊരു വ്യക്തത നൽകത്തക്കവണ്ണം ക്രിസ്തു കാണിച്ചു തന്ന അനുഗ്രഹീതമായ 3 മാതൃകകളെ വളരെ ഭംഗിയായി അച്ഛൻ വിശദീകരിച്ചു. മനുഷ്യരായ നമ്മളൊക്കെ അടിസ്ഥാനപരമായി എപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷിക്കുക, ആഘോഷിക്കുക, ശരീരത്തിനും മനസ്സിനും ആനന്ദം ലഭിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക, അതിന് ഏത് ഉപാധികളും സ്വീകരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ 3 പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ട്. ഒന്ന്, ദ ജോയ്ഫുൾ മിസ്റ്ററി, ദാറ്റ് ഈസ് ക്രിസ്മസ്. Second one, the sorrowful mystery. It is all related to the Passion Week. And the glorious mystery, that is all about the resurrection. ക്രിസ്തുവിന്റെ സന്തോഷകരമായ രഹസ്യങ്ങളിലും ദുഃഖകരമായ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന രഹസ്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ മൂന്നാമത്തെ മഹത്തരമായ ദ ഗ്ലോറിയസ് മിസ്റ്ററിയിലേക്ക് പങ്കെടുക്കാൻ പറ്റൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പൊതുവെ ആഗ്രഹം ക്രിസ്മസ് ഇഷ്ടമാണ്, ഈസ്റ്റർ ഇഷ്ടമാണ്. അതിന്റെ മധ്യത്തിൽ വരുന്ന ചില ചിന്തകളെ മനസ്സിലൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. അതിനുള്ള വ്യക്തമായ തെളിവ് പ്രിയപ്പെട്ട അച്ഛൻ നൽകി. ഒലിവുമലയുടെ അനുഗ്രഹീതമായ ഒരു ഭൂമിശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു. ആ ഒലിവുമലയുടെ പ്രത്യേകതകൾ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ചേർത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. Mount Olive is a place of fulfilled prophecies. പ്രവചനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പുണ്യഭൂമിയാണ് ഒലിവുമല. It is a place of prayer, place of hope, place of redemption, and place of victory. ക്രിസ്തു ഈ ലോകത്തു നിന്ന് പോയതും ഇനി വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. എന്റെ അവസാന ചിന്ത, നമ്മുടെ ദേവാലയങ്ങളെ ഈ ഒലിവുമല പോലെ ആക്കണം. നമ്മുടെ ഭവനങ്ങളെ ഈ ഒലിവുമല പോലെ ആക്കണം. എങ്കിൽ വലിയവനായ ദൈവം തമ്പുരാൻ തന്റെ കൃപ കൊണ്ടും നന്മ കൊണ്ടും ഓരോ കുടുംബങ്ങളെയും ഓരോ ഇടവകകളെയും അവരുൾപ്പെടുന്ന ദേശത്തെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട തമ്പാനച്ഛന്റെ അതിസുന്ദരമായ അതിശ്രേഷ്ഠമായ ഈ നോമ്പുകാല ചിന്തകൾക്ക് വൈദിക ഗണത്തിന്റെയും വിശ്വാസികളുടെ ഗണത്തിന്റെയും പേരിലുള്ള ആത്മാർത്ഥമായ സന്തോഷം അറിയിക്കുന്നു. തുടർന്ന് അച്ഛനിലൂടെ ശക്തവും ദൈവകൃപ നിറഞ്ഞിരിക്കുന്നതുമായ ധാരാളം സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ.
താങ്ക് യു അച്ഛാ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് ഞാൻ പേര് വായിക്കുന്നത് നമ്മുടെ എഡ്മണ്ടനുള്ള കുഞ്ഞുമോനച്ചാനെ പ്രത്യേകം ഓർക്കാം. അദ്ദേഹം ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചു വരുന്നു, വളരെ സ്ലോലി ആയിട്ടാണെങ്കിലും ദൈവത്തിന്റെ കാരണമുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ പ്രാർത്ഥനകളിലൊക്കെ ഓർത്ത് ആക്സിഡന്റ് ആയ വിൻസി, അദ്ദേഹം വളരെ രൂക്ഷമായ അനുഭവത്തിൽ നിന്നും ഇപ്പോഴും സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് തിരികെ പോയി എങ്കിലും തുറന്നും ഫിസിയോതെറാപ്പിയൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഓർക്കാറുള്ളവരെയൊക്കെ നമുക്ക് ഓർക്കാം. നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി, സൂസൻ, ജോയി, മോളി, സേറ, സജി ആൻഡ് റോഹൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, നിർമ്മല, തോമസ്, ബിന്ദു, അനൂപ്, മേഴ്സി, തോമസ്, ഫാൻസി, ശാന്തി, ജിമ്മി, കൊച്ചുമോൾ, രാജ തോമസ്.
ആരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് ശിരസുകളെ സമർപ്പിക്കാം. ഞങ്ങളെ നിരന്തരം കരുതുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നോമ്പിന്റെ ദിനങ്ങള് ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയെ സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തോടെ ഞങ്ങളുടെ പാപങ്ങളെ സ്വയം ഏറ്റു പറയുവാനും ആത്മവിശുദ്ധി പ്രാപിപ്പാനും അതോടൊപ്പം തന്നെ ദുഃഖത്തിലും വേദനയിലും കഴിഞ്ഞു പോകുന്ന ഞങ്ങളുടെ സഹജീവികളെയും സഹപ്രവർത്തകരെയും ഞങ്ങളുടെ ഓർമ്മയിലുള്ളവരെയും അല്ലാത്തവരെയും ഒക്കെ സമർപ്പിക്കാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദം ഞങ്ങളുടെ അകരത്തിന്റെ അപ്പുറം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം സംഗതിയാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, അനുദപിക്കുന്നവരെ ഒരു നാളും തള്ളിക്കളയുന്നവനല്ല അങ്ങ്. നല്ല മനസ്താപത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നവരെ ചേർത്ത് പിടിക്കുകയും എത്ര കുറവുള്ളവരാണെങ്കിലും അവരെ നിന്റെ മക്കളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ മനസ്സുള്ള ഒരു സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലാകുന്നു ഞങ്ങളെ തന്നെ സമർപ്പിച്ചാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങളെവിടുന്ന് വാഴ്ത്തണമേ, ഞങ്ങളെവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പ് ഞങ്ങൾക്ക് ആത്മീയ കരുത്തേകുവാൻ സഹായിക്കണമേ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും നന്മയോടെ കാണുവാനും ആരാധനയായി ദൈവാരാധനയായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനിടയാകണമേ. അനേകം പേരുടെ പേരുകൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. തമ്പുരാനെ, ഞങ്ങൾ അവരെ കരുതുന്നതിനേക്കാൾ അപ്പുറമായി അങ്ങ് അവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നല്ല ബോധത്തോടുകൂടി തിരിച്ചറിയുവാൻ തക്കവണ്ണം സൗഖ്യത്തിന്റെ രൂപത്തിലും സാമീപ്യത്തിന്റെ രൂപത്തിലും സ്പർശനത്തിന്റെ രൂപത്തിലും അങ്ങയുടെ കരുണ കണ്ടെത്തുവാൻ എന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. എന്റെ ദൈവത്തിന്റെ മുഖം കാണുവാനും ദൈവസ്നേഹം അനുഭവിപ്പാനും രോഗമാണ് ഒരു വഴിയെങ്കിൽ ആ രോഗത്തെ പോലും ധന്യതയോടെ കാണത്തക്ക ഉണമുള്ള ഒരു ഉൾക്കണ്ണുകളെ എന്റെ മക്കൾക്കൊക്കെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം സമ്മാനിക്കുന്ന വേദനയും അതൊരുക്കുന്ന ഭീകരതയും അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ അപ്പുറമായി ദൈവസ്പർശനത്തിന്റെ സൗന്ദര്യം കണ്ടാസ്വദിക്കുവാൻ എന്റെ മക്കളെയൊക്കെ അവിടെ ഇടയാക്കണമേ. നിലവിളിക്കുമ്പോൾ ഉത്തര വരണം ഒരു സ്വർഗീയ പിതാവ് ഉയരങ്ങളുടെ ബോധ്യം ജീവിതത്തിന്റെ ഏത് പ്രയാസ ഘട്ടങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അത് ശക്തീകരിക്കണമേ. ദൈവമേ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനത്തിൽ കൂടി കടന്നുപോയി നശിച്ചു പോകുന്ന കുടുംബങ്ങളെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവം തന്ന ജീവിതം ഉത്തരവാദിത്തത്തോടും ലക്ഷ്യബോധത്തോടും നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇതിന്റെ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഉറ്റവരു വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ തമ്പുരാനെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവാക്കന്മാർ യുവതികളെയും ചെറുപ്പക്കാരെയും ഒക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ദൈവം ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ സൂക്ഷ്മതയോടെ പാലിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിവേകവും പക്വതയും തിരിച്ചറിവുള്ളവരായി വളരുവാൻ ഞങ്ങളൊക്കെ ഇടയാക്കണമേ. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ദൈവമോടൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സഭയെ ഓർക്കുന്നു, സഭയെ അനുഗ്രഹിക്കണമേ. നയിക്കുന്ന ഭാവാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് മനുഷ്യൻ സ്വാർത്ഥത മൂലവും ഈഗോ മൂലവും ഒക്കെ യുദ്ധങ്ങളും ലോകത്തിന് വിനാശം വരുത്താനാണ് ശ്രമിക്കുമ്പോൾ ദൈവം ഉയരങ്ങളിൽ നിന്ന് തന്ന അധികാരമല്ലാതെ ഒരു അധികാരം ഞങ്ങൾക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസവും എളിമയും ലോകത്തെ സ്നേഹിക്കുവാനും സഹജീവികൾക്ക് വേണ്ടി സഹകരിക്കുവാനുമുള്ള ആത്മീയ ബോധത്തിലേക്ക് ഭരണകർത്താക്കളെ ഒക്കെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റഷ്യയിലും ഉക്രൈനിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങളെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, എന്റെ ഭരണകർത്താക്കൾക്കൊക്കെ ഞാൻ വിവേകവും പക്വതയും തിരിച്ചറിവും നൽകണമേ. തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലവും പീഡിപ്പിക്കപ്പെടുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നവരെ ശക്തീകരിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ നന്മയോട് നയിക്കണമേ. ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരെയും പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബത്തെ ഓർക്കുന്നു, ഇടവകയെ ഓർക്കുന്നു. സ്വർഗീയ നന്മകളാൽ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, അനേകർക്ക് ആശ്വാസം പകരുന്ന, സാന്ത്വനം പകരുന്ന, സൗഖ്യം പ്രദാനം ചെയ്യുന്ന, സ്വസ്ഥത നൽകുന്ന ഒരു ആത്മീയ കൂട്ടായ്മയായി, അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ വളർത്തിയെടുക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങ് ശ്രദ്ധിക്കണമേ. ഞങ്ങൾക്കൊക്കെ ഇതിൽ സംബന്ധിക്കുമ്പോൾ ഹൃദയത്തിൽ എന്തെങ്കിലും നേടി എന്നുള്ളൊരു വിചാരം, ആത്മീയമായി എന്തെങ്കിലും ലഭ്യമായി എന്നുള്ളൊരു വിചാരം അത് നല്ല ബോധത്തോട് തിരിച്ചറിയാൻ തക്കവണ്ണം സഹായിക്കണമേ. കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കളയണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പ് ഞങ്ങൾ അനുഷ്ഠിച്ചു പോകുമ്പോൾ ദൈവമേ, ആ നോമ്പിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് ചുറ്റും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ദൈവമേ, ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങേ കണ്ടുകൊണ്ട് ബാഹ്യ ലോകത്തെ മറന്ന് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിയപ്പോർക്കും സ്വർഗീയ ഊർജ്ജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരായ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഗ്രൂപ്പോടെയും അവിടെ കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും തേജസ്സഭയോടുകൂടി ഇപ്പോഴും എപ്പോഴും നന്നേക്കുണ്ടായിരുന്നു. കാണമേ
ആമേ. ധന്യമാർന്ന ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശാന്തമായി നമ്മുടെ ഹൃദയത്തെ ചിന്തിപ്പിക്കാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട തമ്പാൻ വർഗീസച്ചനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ബൈബിൾ വായിച്ച മോളിയാന്റി, ജോളിയാന്റി, അതുപോലെ തന്നെ എല്ലാ തിരുവചനയുടെ പ്രിയപ്പെട്ട മനോജ്, ഇതിനെ സംബന്ധിച്ച എല്ലാ വൈദികരോടും വിശ്വാസികളോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞായറാഴ്ചയുള്ള കാതോലിക്ക ദിന ആശംസകളും അറിയിക്കുന്നു. സഭയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഏറ്റവും വിനയത്തോട് അപേക്ഷിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.